സുപ്രഭാതം. ഡിസംബർ 18. ഇന്ന് ജനിച്ച ഈ യഹൂദൻ എല്ലാത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള സിനിമകൾ പിടിച്ച ആളാണ്. അഡ്വെഞ്ചർ, ഔട്ടർ സ്പേസും ഏലിയൻസും, സെക്കൻഡ് വേൾഡ് വാർ, ഹോളോകാസ്റ്റ്, അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റ്, കുട്ടികൾക്കുള്ള കഥകൾ, റേസിസം, ഇങ്ങേയറ്റം തൻ്റെ അമ്മയുടെ ഇല്ലിസിറ്റ് അഫെയർ പോലും സിനിമയാക്കി പോരെ. ഇങ്ങേരുടെ ജീവിതം വെറുതെ ഒന്ന് പരിശോധിക്കാം. അച്ഛനമ്മമാര് യാഥാസ്ഥിതിക യഹൂദ കുടുംബക്കാരായിരുന്നതിനാൽ അയൽവക്കക്കാരിൽ നിന്നും സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ ഒരു തരം താഴ്ത്തിയുള്ള പെരുമാറ്റം പതിവായിരുന്നു. അത് കാരണം സ്റ്റീവന് ചെറുപ്രായത്തിൽ യഹൂദനാണെന്ന് അറിയിക്കാൻ പോലും വൈക്ലബ്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ മകനുണ്ടായപ്പോൾ അതെല്ലാം മാറി. ആള് തൻ്റെ പിതാക്കന്മാരുടെ മതത്തെ പരിപൂർണമായി പുണർന്നു എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. 15 വയസ്സിൽ അച്ഛനമ്മമാരെ ഡൈവോഴ്സ് ചെയ്തപ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള ഏകാന്തത താൻ അനുഭവിച്ചതെന്ന് സ്റ്റീവൻ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ആ സമയത്താണ് തനിക്ക് ബഹിരാകാശത്ത് നിന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലാത്ത ഒരു ചങ്ങാതി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നുള്ള മനോഭാവത്തിൽ നിന്നുമാണ് ഈറ്റി ഉദിക്കുന്നത്. പഠിത്തത്തിനോട് വലിയ താല്പര്യം ഇല്ലാഞ്ഞതിനാൽ, എന്നാൽ സിനിമകളോട് വളരെയധികം ആഭിമുഖ്യം ഉണ്ടായിരുന്നതിനാൽ, കാലിഫോർണിയയിൽ താമസിക്കുമ്പോൾ അപ്പൻ ഒരു ഹോളിവുഡ് 3-day പാസ് സ്റ്റീവൻ സ്പീൽബർഗിനെ മേടിച്ചു കൊടുത്തു. 4 ദിവസം പാസ് ഇല്ലാതെ സ്പീൽബർഗ് ഗേറ്റിലെത്തിയപ്പോൾ അപ്പോഴേക്കും മുഖപരിചയമായി കഴിഞ്ഞ ഗേറ്റ് മാൻ കയറ്റി വിട്ടു. അങ്ങനെ 2 മാസം ഹോളിവുഡിൽ കയറി ഇറങ്ങി പഠിച്ചു. 8mm ക്യാമറ വെച്ച് ഹോം വീഡിയോസ് ഉണ്ടാക്കി, സ്കൂളിൽ കൂട്ടുകാരുടെ കൂടെ വീഡിയോ ഉണ്ടാക്കി, സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. അങ്ങനെ അഭിരുചി നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നതിനാൽ ആരൊക്കെയോ നോട്ടീസ് ചെയ്തു, ചില ബ്രേക്കുകൾ കിട്ടി, TV പടങ്ങളൊക്കെ പിടിച്ച് ഒടുവിൽ ആദ്യത്തെ സിനിമ ഡയറക്ട് ചെയ്തു, ദ ഷുഗർലാൻഡ് എക്സ്പ്രസ്. അതിന് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത്ര ശോഭിച്ചില്ല. ഹോളിവുഡിലെ 2 നിർമ്മാതാക്കള് റിച്ചർഡ് സാനൂക്കും ഡേവിഡ് ബ്രൗണും അവരുടെ തലയിൽ ചുമ്മാ തോന്നി. പീറ്റർ ബെഞ്ച്ലിയുടെ പുസ്തകം ഈ പുതിയ പയ്യൻസിനെ കൊണ്ട് ഡയറക്ട് ചെയ്താലോ എന്ന്. ആദ്യമായിട്ടാണ് പുറംകടലിൽ ഒരു സിനിമ പിടിക്കുന്നത്. അതിൻ്റെതായ താമസങ്ങളും ബഡ്ജറ്റ് ഓവറുണ്ടോ, പിന്നെ മെക്കാനിക്കൽ ഷാർക്ക് കൂടെ കൂടെ കേടായി പോയപ്പോൾ അതില്ലാതെ പല ഷോട്ടുകൾ മാനേജ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊരു നല്ല കാര്യമായി. സ്റ്റീവൻ സ്പീൽബർഗിന് ധാരാളം ഇന്നോവേഷൻ ചെയ്യേണ്ടി വന്നു, ഔട്ട് ഓഫ് നെസസിറ്റി. ജോസ് ഉടനീളം ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ കുറിച്ചുള്ള സിനിമയാണ്. പക്ഷേ അതിൻ്റെ ആദ്യ പകുതിയിൽ നാം ഷാർക്കിനെ കാണുന്നത് പോലുമില്ല. ആകപ്പാടെ കാണികൾ കാണുന്നത് ഭീമകായനായ ഷാർക്കിനെ ആദ്യമായി കാണുന്ന നായകൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ മാത്രമാണ്. എന്നിട്ട് റോയ് ഷ്നൈഡറിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ, വി നീഡ് എ ബിഗർ ബോട്ട്. ഏകദേശം ഇങ്ങനെയൊരു സീൻ ജുറാസിക് പാർക്കിലുണ്ട്. കുട്ടികൾ ഒരു ആടിനെ ആ പാർക്കിൻ്റെ വരമ്പത്ത് കെട്ടിയിട്ട് ബാലിശ്യമായ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ആടിനെ കാണാനില്ല. എത്ര ഭീകരമായ സ്വത്വമാണെങ്കിലും അതിനെ കാണുമ്പോൾ നമ്മുടെ ഭീതിക്ക് ഒരു ഡൈമെൻഷൻ ഉണ്ടാവും. പക്ഷെ കണ്ടില്ലെങ്കിൽ അൺനോൺ അൺസീൻ എലിമെൻറ്റിന് 10 മടങ്ങാണ് ഇഫക്റ്റ് എന്ന് സ്പീൽബർഗ് നമുക്ക് പലപ്പോഴും ഭീതി ഉളവാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ജോസ് പുസ്തകം എഴുതിയ പീറ്റർ ബെഞ്ചിലിക്ക് വല്ലാത്ത മനസ്സാക്ഷി കുത്തുണ്ടായി. കാരണം മനുഷ്യവർഗം മുഴുവൻ അകമഴിഞ്ഞ് ഷാർക്ക് എന്ന മീനിനെ വെറുത്തു തുടങ്ങി. അവസരം കിട്ടുമ്പോഴൊക്കെ വേട്ടയാടി കൊല്ലുകയും. അതിനാൽ ബെഞ്ച്ലി ഷാർക്കിനെ പ്രിസേർവ് ചെയ്യാനും അവർക്ക് മനുഷ്യരെ പോലെ വെഞ്ചൻസ് സ്വഭാവം ഇല്ല എന്നൊക്കെ വിസ്തരിച്ച് എഴുതുകയും ഡിസ്കോഴ്സുകൾ നടന്നു കൊടുക്കുകയും ചെയ്തു ജീവിതകാലം മുഴുവൻ. അതിനെ മാനിച്ചാവും ഫ്ലൂറസെന്റ് ആയ നിഞ്ച ലാൻറ്റേൺ ഷാർക്കിന്റെ സയന്റിഫിക് പേര്. മറീൻ ബയോളജിസ്റ്റ് കൂടി കൊടുത്തിരിക്കുന്നത് എറ്റ്മോപ്റ്റെറു ബെഞ്ച്ലി എന്നാണ്. പതിവ് പോലെ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആഴമുള്ള ഭാഗത്തേക്ക് നീന്താൻ പ്ലാൻ ഇല്ലാത്ത ഒരു കുമരകൻ കാര്യം.